ബി പോസിറ്റീവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വിവേക്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് മൊബൈൽ ഫോണിനെ കുറിച്ചാണ്. എൻ്റെ ആദ്യ മൊബൈൽ ഫോണിനെ കുറിച്ച് ഇത്രമാത്രം എന്താണ് സംസാരിക്കാനുള്ളതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച ആദ്യത്തെ ഫോണിനെ കുറിച്ച് തീർച്ചയായും എനിക്ക് പറയാനുണ്ട്. അതുമാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റോ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്തൊരു സംഭവം എന്നൊക്കെ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ 10-ാം ക്ലാസ് വരെ പഠിച്ചത് വീടിനടുത്തുള്ള ഒരു സ്കൂളിലാണ്. ഞാൻ സൈക്കിളിലാണ് സ്കൂളിൽ പോയിരുന്നത്. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മടുത്തു തുടങ്ങി. കാരണം 10-ാം ക്ലാസ് വരെ ഒരേ സ്കൂളിൽ പഠിച്ചതിൻ്റെ ഒരു മടുപ്പ് എനിക്കുണ്ടായിരുന്നു. +1 മറ്റേതെങ്കിലും സ്കൂളിലേക്ക് പോകണം, പ്രത്യേകിച്ച് ഇച്ചിരി ദൂരെയാണെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ കുറച്ച് ദൂരെയുള്ളൊരു സ്കൂളിലാണ് കിട്ടിയത്. പക്ഷെ അവിടേക്ക് സൈക്കിളിലൊന്നും പോകാൻ പറ്റില്ല, ബസ്സിലേ പോകാൻ പറ്റത്തുള്ളായിരുന്നു. വീട്ടിലെല്ലാവർക്കും വിഷമമായി, അടുത്ത് തന്നെ മതിയായിരുന്നു എന്നൊക്കെയാണ് വീട്ടിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞു അതൊന്നും സാരമില്ല, എനിക്ക് ദൂരെ പോയി പഠിക്കാനാണ് താല്പര്യം. കാരണം വീടിനടുത്ത് തന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പുതിയ സ്കൂളും പുതിയ സ്ഥലങ്ങളും ഒക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം. അതുകൊണ്ട് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ തന്നെ മതിയെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് കൺസേണുണ്ടായിരുന്നു. കാരണം എന്ന് പറയുന്നത്, ആ സ്കൂളിൻ്റെ പരിസരത്ത് ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ സ്കൂളിലേക്ക് വരും, സ്കൂളിൽ നിന്ന് കുട്ടികളെ ഇറക്കി വിടും. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസേൺ അമ്മയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ബസ്സിൽ കയറി സ്കൂളിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മൊബൈൽ ഫോൺ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. വീട്ടിൽ കിടന്ന ഒരു പഴയ നോക്കിയയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോൺ അമ്മ എനിക്ക് തന്നു. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, ഞാൻ സ്കൂളിലേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് അമ്മയോട് വിളിച്ച് പറയണം. അതുപോലെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായി സ്കൂളിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാൽ അപ്പോഴും അമ്മയെ ഒന്ന് വിളിച്ച് പറയണം. കാരണം അമ്മ വീട്ടിലുണ്ടാവണമെന്നും നിർബന്ധമില്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പുറത്ത് നിൽക്കേണ്ടി വരും. താക്കോൽ എവിടെയെങ്കിലും ഏൽപ്പിക്കുന്ന പരിപാടിയൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. +2 പകുതിയായപ്പോഴേക്കും ആ ഫോണിൻ്റെ ബാറ്ററിക്ക് എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നു. കംപ്ലൈൻറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഫോൺ പോരാ, ഈ ഫോണിൽ നിന്നൊരു അപ്ഗ്രേഡ് എനിക്ക് വേണം, കാരണം ഇതിനകത്ത് എനിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിൽ നിന്ന് 2,500 രൂപ എനിക്ക് തന്നു. എന്നോട് പറഞ്ഞു അത് കൊണ്ടുപോയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിനക്ക് ഇഷ്ടമുള്ളൊരു ഫോൺ വാങ്ങിച്ചോളാൻ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു കടയിലേക്ക് പോയി ഫോൺ വാങ്ങിക്കാൻ പോവാണ്. നോക്കിയയുടെ തന്നെ ഒരു കടയിലേക്കാണ് ഞാൻ പോയത്. അവിടെ ചെന്നിട്ട് ഞാൻ ഈ ഫോൺ എക്സ്ചേഞ്ച് ചെയ്തു. അങ്ങനെ നോക്കിയപ്പോഴാണ് നോക്കിയയുടെ ഒരു പുതിയ മോഡൽ വന്നിട്ടുണ്ടെന്ന് അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞു. പുള്ളി എനിക്കത് കാണിച്ചു തന്നു. എൻ്റെ ഇരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോണിൻ്റെ അതേ വലിപ്പമുള്ള ഒരു ഫോൺ, കളർ സ്ക്രീനുള്ളൊരു ഫോൺ, ഒരു VGA ക്യാമറയും GPRS നെറ്റ്വർക്ക് കണക്ഷനുണ്ട്. GPRS എന്ന് പറയുന്നത് 2G ഡേറ്റ കണക്ഷനാണ്. പിന്നെ ഇമെയിൽ കൈകാര്യം ചെയ്യാനും മെമ്മറി കാർഡ് ഇടാനുമുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. എന്നാൽ എന്നെ കൂടുതൽ ആകർഷിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഫോൺ വന്നിരുന്ന കളറാണ്. സ്കൈ ബ്ലൂവിൽ ആ ഫോൺ കിട്ടുമായിരുന്നു. എൻ്റെ ഫേവററ്റ് കളറാണ് സ്കൈ ബ്ലൂ. പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല, ഞാൻ ആ ഫോണിൻ്റെ സ്കൈ ബ്ലൂ തന്നെ വാങ്ങിച്ചു. ആ ഫോൺ എനിക്ക് വളരെ കംഫർട്ടബിളായിരുന്നു, ഒരുപാട് ഞാൻ ഉപയോഗിച്ചു. അതിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് വീടിൻ്റെ ഏത് മൂലയിൽ വെച്ചിട്ട് പാട്ട് കേട്ടാലും വീട് ഫുള്ള് കേൾക്കാൻ പറ്റും, അത്രയും വോളിയം ആയിരുന്നു. അത്രയും വോളിയമുള്ള ഒരു ഫോൺ ഞാൻ എനിക്ക് തോന്നുന്നില്ല ഞാൻ പിന്നെ കണ്ടിട്ടുണ്ടെന്ന്. ഞാൻ കോളേജിൽ കയറിയ സമയത്തും അത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കോളേജിൽ ക്ലാസ്സിൽ വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും അധ്യാപകർ വല്ലതും വന്ന് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഫോൺ കൈക്കുള്ളിലേക്ക് ചുരുട്ടി പിടിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. എൻ്റെ ഇമെയിലും അത്യാവശ്യം വെബ് ബ്രൗസിങ്ങും ഒക്കെ അതിനകത്തായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കോളേജിൻ്റെ സെക്കൻഡ് ഇയറായി. സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഡേ, അന്ന് വാട്സാപ്പൊക്കെ തരംഗമായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് നാൾ കൂടി ഞങ്ങൾ വീണ്ടും കാണുകയാണ്. ഫസ്റ്റ് ഡേ ഞാൻ സുഹൃത്തുക്കളോട് സംസാരിക്കുകയാണ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ്, കുറേ നാൾ കൂടി കാണുകയാണ്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എല്ലാവരുടെയും കയ്യിൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണാണ്. ഞാൻ ചോദിച്ചു എല്ലാവരും ഫോൺ വാങ്ങിച്ചോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത് അവർ ചിലർ ആ വെക്കേഷൻ ടൈമിൽ ജോലിക്ക് പോയിരുന്നു, ജോലിക്ക് പോയി കിട്ടിയ പൈസയ്ക്കാണ് അവർ ഫോൺ വാങ്ങിച്ചത്. ശരിക്കും അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര നാണക്കേടാണ് തോന്നിയത്. കാരണം ഫസ്റ്റ് ഇയർ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് 1-2 മാസത്തിനകത്ത് തന്നെ ഞാൻ പാർട്ട് ടൈമായിട്ട് ഒരു ജോലി കണ്ടുപിടിച്ചിരുന്നു. കാരണം എല്ലാത്തിനും വീട്ടിൽ ചോദിക്കാനുള്ള മടി കൊണ്ടിട്ട്. അപ്പോൾ എൻ്റെ 2-വീലറിനുള്ള പെട്രോളും എൻ്റെ മൊബൈൽ റീചാർജും എൻ്റെ കുറച്ച് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുന്ന അതിൽ നിന്നാണ്. എന്നിട്ടും ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ കാശിന് മേടിച്ച ഫോണാണല്ലോ എന്ന് ഓർത്തപ്പോൾ ഭയങ്കര നാണക്കേട് തോന്നി. ഞാൻ അവിടെ വെച്ച് തന്നെ തീരുമാനിച്ചു അടുത്ത പ്രയോറിറ്റി ഒരു മൊബൈൽ ഫോൺ തന്നെയാണ്. അങ്ങനെ ഞാൻ ആദ്യം ചെയ്തത് വീട്ടിൽ വന്ന് ഒരു ബോക്സ് എടുത്ത് വെച്ചു. ആ ബോക്സിലേക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കാനുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആ കാലത്ത് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വളരെ തരംഗമായ ഒരു ഡ്രീം ഫോണായിരുന്നു HTC. എനിക്കും HTC ഒരു ഫോൺ മതി എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ HTC ഷോറൂമിലേക്ക് ഞാൻ പോയി. ഷോറൂമിൽ പോയിട്ട് HTC ഒരു മോഡൽ നോക്കി. ഒരുപാട് മോഡലുണ്ട്, 10,000 രൂപയ്ക്ക് മുകളോട്ടാണ് സ്റ്റാർട്ടിങ്. ഞാൻ 10,000 രൂപയുടെ ഒരു ഫോൺ തന്നെ തീരുമാനിച്ചു. കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ആ ബോക്സിലേക്ക് കുറച്ച് പൈസ ഞാൻ മാറ്റി വെച്ച് തുടങ്ങി. ഏകദേശം 6 മാസം കൊണ്ട് എനിക്ക് 10,000 രൂപ ഉണ്ടാക്കാൻ പറ്റി. ആ സമയത്താണ് ഒരു ചൈനീസ് ബ്രാൻഡ് അവരുടെ പുതിയൊരു മോഡൽ ലോഞ്ച് ചെയ്തത്. ആ ഫോണിനും 10,000 രൂപയായിരുന്നു വില. ഞാൻ തന്നെ കമ്പയർ ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, HTC കാട്ടി ഫ്യൂച്ചർ പ്രൂഫ് ആയിരിക്കും ഈ പറഞ്ഞ ചൈനീസ് ബ്രാൻഡ്. കാരണം അതിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്കുള്ളതാണ്. എക്സാമ്പിൾ, HTC 3G ഫോണായിരുന്നു, ഈ പറഞ്ഞ ചൈനീസ് ബ്രാൻഡ് 4G ഫോണായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കോണമല്ലോ അതിൻ്റെ വ്യത്യാസം. ഈ ചൈനീസ് ഫോൺ പിന്നീട് ഇന്ത്യൻ മൊബൈൽ മാർക്കറ്റിൽ തന്നെ ഒരു ബെഞ്ച് മാർക്കായി മാറി എന്നുള്ളതാണ്. 10,000 രൂപയ്ക്ക് നമുക്ക് മറ്റൊരിടത്തും കാണാത്ത സ്പെക്കും കാര്യങ്ങളുമായിട്ടാണ് ഈ ഫോൺ അന്ന് വന്നത്. പിന്നീട് മറ്റ് മാനുഫാക്ചറേഴ്സും ഈ ഒരു സ്പെക്ക് കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ അന്നത്തെ റെക്കോർഡായിരുന്നു ഈ ഫോണിൻ്റെ വിൽപ്പന, അത്രയും യൂണിറ്റുകൾ വിറ്റുപോയിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിലാണ് ഈ ഫോൺ വന്നത്, ഫ്ലാഗ് സെയിലായിരുന്നു. 1-2 സെക്കൻഡൊക്കെ കൊണ്ട് അന്ന് കച്ചവടം നടക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് വന്നു. അങ്ങനെ എനിക്ക് 1 ഓഗസ്റ്റ് മാസം, നിങ്ങൾ ഈ എപ്പിസോഡ് കേൾക്കുന്നതും ഓഗസ്റ്റ് മാസമാണ്, ഓഗസ്റ്റ് 18 അന്ന് ഇതിൻ്റെ ഫ്ലാഷ് സെയിൽ ഉണ്ടായിരുന്നു. ഡിമാൻഡ് കണക്കിലെടുത്ത് 2 ഫ്ലാഗ് സെയിലാണെന്ന് തീരുമാനിച്ചത്. 1 ഉച്ചയ്ക്ക് 12 മണിക്കും 1 ഉച്ചതിരിഞ്ഞ് 3 മണിക്കും. അന്ന് കോളേജുണ്ട്, ഞാൻ ക്ലാസ്സിലിരിക്കുകയാണ്, എനിക്ക് ഉച്ചയ്ക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് 12 മണിക്കുള്ള സെയിൽ എനിക്ക് മിസ്സായി. 3 മണിക്കുള്ള സെയിലും മിസ്സാക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. കാരണം 4-5 തവണയായിട്ട് ഞാൻ ശ്രമിക്കുന്നു, ഞാൻ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നു, 2:30 മുതൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ കയറിയിരിക്കുകയാണ് ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലെല്ലാവരും എക്സൈറ്റഡ് ആണ്, കാരണം വീട്ടിലെല്ലാവർക്കും അറിയാം ഞാൻ ഫോൺ വാങ്ങിക്കാൻ പോവാണ്. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഓൺലൈനിലൊരു ഫോൺ വാങ്ങിക്കുന്നത്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും വീട്ടിലുണ്ട്. കറക്റ്റ് 3 മണിയായി. 1-2 സെക്കൻഡാണ് നീണ്ടു നിന്ന സെയിൽ. പക്ഷേ എനിക്ക് 1 യൂണിറ്റ് കിട്ടി, 1 എണ്ണം എനിക്ക് വാങ്ങിക്കാൻ പറ്റി. ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു, എനിക്കന്ന് ഓൺലൈൻ പേയ്മെൻ്റ് ഒന്നുമില്ല. ഓഗസ്റ്റ് 22 ഉച്ചയ്ക്ക് എനിക്ക് ഡെലിവറി കിട്ടി. ഉച്ചയ്ക്ക് ഡെലിവറി ബോയ് വന്നു, ഞാൻ എൻ്റെ ആ ബോക്സിൽ കരുതി വെച്ചിരുന്ന ആ പൈസ എല്ലാം എടുത്ത് ആ ഡെലിവറി ബോയ്ക്ക് കൊടുത്തിട്ട് ആ ഫോൺ കവറോടെ ഞാൻ വാങ്ങിക്കുകയാണ്. വലിയ കവർ ചെയ്ത ബോക്സിലാണ് വന്നത്. അവിടം വരെ മാത്രമേ ആ ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ആരൊക്കെയോ എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി, ആരൊക്കെയോ തന്നെ അത് പൊളിച്ചു. അവസാനം ഫോണിൻ്റെ ബോക്സ് വന്നു. ഫോണിൻ്റെ ബോക്സ് പെങ്ങളാണ് എടുത്തിട്ട് പോയത്. അവളാണ് അത് തുറന്നത്. അത് തുറന്ന് ഫോൺ പുറത്തെടുത്ത് വീട്ടിലെല്ലാവരും അന്തം വിട്ടുപോയി. 6-inch ഒരു ഫോണായിരുന്നത്. ആ കാലത്ത് മാർക്കറ്റിലുണ്ടായിരുന്ന എല്ലാ ഫോണുകളുടെയും വലിപ്പം പരമാവധി 5.2 inch ആണ്. സാംസങ്ങിൻ്റെ നോട്ട് സീരീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രയും വലിപ്പമുള്ളൊരു ഫോൺ. പക്ഷേ എൻ്റെ കണക്കൂട്ടിലൊക്കെ തെറ്റിച്ചത് മറ്റൊന്നിലായിരുന്നു. അന്ന് 2 ഫ്ലാഗ് സെയിലാണ് ഉണ്ടായിരുന്നത്. ആ കാലത്ത് മൊബൈൽ ഫോണിൻ്റെ കളർ എന്ന് പറയുന്നത് 2 കളറാണ്, ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. എന്നാൽ ഈ ഒരു ഫോണിന് ഒരു പ്രത്യേക കളർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്കുള്ള സെയിലിൽ ആ കളറാണ് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് ആ കളർ വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ 3 മണിക്കുള്ള സെയിലിൽ വൈറ്റ് കളർ വേരിയൻ്റാണ് കൊടുത്തുകൊണ്ടിരുന്നത്. വൈറ്റ് കളർ ഫ്ലിപ്കാർട്ടിൻ്റെ പേജിൽ എനിക്കൊരു ഡള്ളായിട്ടാണ് തോന്നിയത്. സോ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു വൈറ്റ് കളർ എനിക്ക് എടുക്കേണ്ടി വന്നു എന്നുള്ളത്. പക്ഷേ എൻ്റെ കണക്കൂട്ടിലൊക്കെ തെറ്റിച്ചിട്ട് ആ വൈറ്റ് കളർ വളരെ സൂട്ടബിളായിരുന്നു. അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വെട്ടം അടിക്കുമ്പോൾ കളർ ഷിഫ്റ്റ് ചെയ്യുന്നതല്ലോ, അതിനകത്തുണ്ടായിരുന്നു. അതായത് ഒരു തരം ടെക്സ്ചറിങ് പോലെ തോന്നുന്നത്. അന്ന് അങ്ങനെ ഒരു സംഭവം മൊബൈൽ ഫോൺ നമ്മളാരും കണ്ടിട്ടില്ല. ഭയങ്കര എക്സൈറ്റഡായി. പിന്നീട് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവർ തന്നെ ഈ മോഡൽ വാങ്ങിച്ചിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ അന്ന് ഈ ഫോൺ വളരെ തരംഗമായിരുന്നു. പിന്നെ എല്ലാ രീതിയിലും എനിക്കന്ന് ഗെയിമിങ് ഫോട്ടോഗ്രാഫി ഇല്ലാത്തതൊന്നും ഇല്ലായിരുന്നു. എല്ലാ പരിപാടിയും ആ ഫോൺ ചെയ്ത് തന്നിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് എനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ചുരുക്കി ഒറ്റ വാക്കി പറഞ്ഞാൽ ചത്ത് പണിയെടുത്തിട്ടുണ്ട് എനിക്ക് വേണ്ടി. പിന്നീട് എനിക്ക് ആ ഫോണിൻ്റെ മറ്റ് കളേഴ്സും നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റ് കളേഴ്സിലൊന്നും ഈ കളർ ഷിഫ്റ്റിംഗ് ഉണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞ ടെക്സ്ചറിങ് പോലുള്ള ഒരു സംഭവം വൈറ്റ് കളറിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അറിയാതെയാണെങ്കിലും ബെസ്റ്റ് കളർ തന്നെയാണ് ചൂസ് ചെയ്തത്. ആ ഫോണ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എനിക്കൊരിക്കലും അത് കൊടുക്കാൻ തോന്നിയിട്ടേ ഇല്ല. കാരണം അത് എപ്പോൾ എടുത്താലും എനിക്ക് ഒരു ആത്മസംതൃപ്തിയാണ്, ഒരു അഭിമാനമാണ്. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ ഫോൺ വാങ്ങിച്ചത്. അതിനുശേഷം ഞാൻ എത്രയോ ഫോൺ വാങ്ങിച്ചുവെങ്കിൽ പോലും ആ ഒരു ഫോണിനൊരു പ്രത്യേക ഫീലാണ്. ആ ഫോൺ ഇപ്പോഴും വർക്കിംഗ് കണ്ടീഷനിലാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആ ഫോണിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല, എനിക്ക് വേണ്ടി ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ മൊബൈൽ ഫോണിൻ്റെ കഥ. നിങ്ങൾക്കും ഉണ്ടാവും ഇതുപോലെ. എന്തായാലും എന്നെ അറിയിക്കണം, DM ചെയ്യണം. നമ്മുടെ പോഡ്കാസ്റ്റ് നിങ്ങൾ എവിടെയാണ് കേൾക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എവിടെയാണ് കേൾക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ ഒരുപാട് എപ്പിസോഡുകൾ വരാനുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.